അധ്യായം 13. നഗരം ഉണർന്നിട്ടില്ല. വൈകിക്കിടന്നതിൻ്റെ മത്തിൽ മതിമുറം നിറങ്ങുകയാണ്. മരണത്തിൻ്റെ മഞ്ഞ നിറം കോരിയൊഴിച്ചതുപോലെ സോഡിയം വിളക്കുകൾ ഓരോ തെരുവിലും സ്പന്ദിക്കുന്നുണ്ട്. ഫുട്പാത്തിൽ മുഖം പൊത്തിക്കിടക്കുകയായിരുന്നു ആ ശരീരം. മധ്യവയസ്കനാണ്. ശരീരം മറിച്ചിട്ട് നോക്കി, പാകത്തിനുള്ള വലിപ്പമുണ്ട്. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളിൽ നിന്നും അപ്പോഴും ദുർഗന്ധം പൊങ്ങുന്നുണ്ടായിരുന്നു. ഒതുങ്ങാതെ കാട് പിടിച്ച് വളർന്ന മുടിയും താടിരോമങ്ങളും ഭ്രാന്തനാണെന്ന് തോന്നിച്ചു. മുമ്പ് കണ്ടതായി ഓർക്കുന്നില്ല. നാടി പിടിച്ചു നോക്കി, ജീവനില്ല. രാത്രിയിൽ എപ്പോഴോ കുഴഞ്ഞു വീണിരിക്കണം. ശരീരം തണുത്തു തുടങ്ങിയിരുന്നു. ഓട്ടോറിക്ഷയിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ പരിചയക്കാരനായ ഡ്രൈവർ ചിരിച്ചു. രാവിലെ തന്നെ സാറിന് കോളടിച്ചല്ലോ. നീലകണ്ഠൻ ചിരി ഭാവിച്ചു. ഒന്നും മിണ്ടിയില്ല, മരിച്ചതാണെന്ന് പറഞ്ഞില്ല. വണ്ടി ഓടിക്കൊണ്ടിരിക്കെ ഡ്രൈവർ ആവേശത്തോടെ കത്തിച്ചു, സാറിനെ പോലെയുള്ളവർക്ക് ഇഷ്ടം പോലെ വിദേശ ഫണ്ട് കിട്ടും. ഇമ്മാതിരി തെരുവുതണ്ടികളുടെ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്താൽ പോരെ. സ്വന്തം കാശും മുടക്കി എത്ര കാലമാ സാറേ സാമൂഹ്യ സേവനം. വീട്ടിലെത്തിയപ്പോൾ ഹോ, എന്തൊരു ദുർഗന്ധം എന്ന് ഉരുവിട്ട് ഡ്രൈവർ മാറി നിന്നു. അകത്തേക്കെടുക്കുമ്പോൾ ദേവയാനി ശരീരത്തിൻ്റെ കാൽക്കൽ പിടിച്ചു. വരാന്തയിൽ കിടത്തിയ ശേഷം ജീവനറ്റ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൾ നീലകണ്ഠനോട് ആകുലതയോടെ ചോദിച്ചു, നീ എന്താ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണോ? ഗൗരവത്തിൽ നീലകണ്ഠൻ പ്രതികരിച്ചു, അല്ല, ചെറിയൊരു പ്ലാസ്റ്റിക് സർജറി. ദേവയാനി ചൊടിച്ചു, നമുക്കങ്ങ് പോയാൽ പോരെ, ഈ വേണ്ട പണികൾ എന്തിനാണ്? ദേവി, ഞാൻ പലതവണ പറഞ്ഞില്ലേ, ഇവിടെ പല രേഖകളിലും ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കൽ പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ മനുഷ്യനായി. ഇപ്പോൾ മനുഷ്യനെന്ന പദവിയും വലിച്ചെറിയുകയാണ്. ഇനി നമുക്ക് ഭൂതകാലമില്ല. ലോകത്തെ സംബന്ധിക്കുന്ന ദുഃഖങ്ങളൊന്നും ഇനി നമ്മെ അലട്ടുകയില്ല. ദേവയാനി എന്തോ പിറുപിറുത്തു. അത് ഗവനിക്കാതെ ഒരു കടലാസെടുത്ത് നീലകണ്ഠൻ സ്വന്തം ആത്മഹത്യാകുറിപ്പ് തയ്യാറാക്കി. ഉറക്കെ വായിച്ചു, ഇരുട്ട് മാത്രമുള്ള ഈ ലോകത്തിൽ ഇനി ജീവിച്ചിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വീടൊഴികെ എനിക്ക് വേറെ സമ്പാദ്യമൊന്നുമില്ല. ഈ വീട് ഒരു അഗതി മന്ദിരമായി സംരക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെ അന്ത്യാഭിലാഷം. വായിച്ച ശേഷം അടിയിൽ നീലകണ്ഠൻ എന്നെഴുതി ചേർത്ത് മരണത്തിൻ്റെ നിറമുള്ള ഒരു ചിരിയോടെ ദേവയാനിയെ നോക്കി. അവൾ മുഖം തിരിച്ചു. കുറിപ്പ് ചുമരിൽ ഒട്ടിച്ചു. പാതിരാത്രി കഴിഞ്ഞപ്പോൾ നീലകണ്ഠൻ പറഞ്ഞു, ഞാൻ എൻ്റെ രൂപവും ഉപേക്ഷിക്കുകയാണ്. എന്നെ കണ്ടാൽ ആരും തിരിച്ചറിയരുത്. നീണ്ട താടിയും മുടിയും നീലകണ്ഠൻ വടിച്ചു മാറ്റി. ആദ്യം മാറി നിന്നെങ്കിലും ദേവയാനിയും സഹായിച്ചു. അവൾ അപ്പോഴും പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീലകണ്ഠൻ വ്യക്തമാക്കി, ഞാൻ എന്നെ മറക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ പേരും ഞാൻ ഇനി അത്യാവശ്യത്തിന് നിന്നോടല്ലാതെ മനുഷ്യരോടാരോടും മിണ്ടുകയില്ല. നീ സ്വാർത്ഥനാവുകയാണ്. അല്ല, ഞാൻ എല്ലാം ഉപേക്ഷിക്കുകയാണ്. ഇരുവരും ചേർന്ന് അകത്തെ മുറിയിലേക്ക് മൃതദേഹം എടുത്തു വച്ചു. നീലകണ്ഠൻ പറഞ്ഞു, നമ്മുടെ യാത്രയ്ക്കുള്ള സമയമായി. അയാൾ കുറേ കടലാസുകൾ മൃതദേഹത്തിന് മീതെ വാരിയിട്ട് തീ കൊളുത്തി. തീ ആളിപ്പിടിക്കവേ വികൃതമായ ചിരിയോടെ നീലകണ്ഠൻ പറഞ്ഞു, നീലകണ്ഠൻ മരിച്ചു. ഇനി നീലകണ്ഠനില്ല. ഞാൻ പേരില്ലാത്തൊരു കാൽനടക്കാരൻ, സന്യാസി. ഇരുവരും വേഗം പുറത്തു കടന്നു. കുറുക്കു വഴിയിലൂടെ നടന്ന് നഗരത്തെ മറികടന്നു. നഗരം ഗാഢ നിദ്രയിലായിരുന്നു. ആരും അവർക്കെതിരെ വന്നില്ല. പരിചയമുള്ള വഴികൾ അവസാനിച്ചു. റോഡിലൂടെ എങ്ങനില്ലാതെ നടന്നു. ആ യാത്ര ദിവസങ്ങളും മാസങ്ങളും നീണ്ടു. സഹിമലകളുടെ താഴ്വാരങ്ങളിൽ ജനവാസം കുറഞ്ഞ ദിക്കുകളിലൂടെ, ചെമ്മൺ റോഡുകളിലൂടെ, ഒറ്റയടി പാതയിലൂടെ ആ യാത്ര മുന്നേറി. വഴിയിൽ കിട്ടിയത് ഭക്ഷിച്ചു. ചിലപ്പോൾ പട്ടിണി കിടന്നു. നന്നെന്ന് തോന്നിയ സ്ഥലങ്ങളിൽ ഒന്നിലധികം ദിവസം താമസിച്ചു. പക്ഷേ ഒരിടത്തും തൃപ്തി ലഭിച്ചില്ല. അലച്ചിൽ തുടർന്നു. പരിപൂർണമായ ഏകാന്തതയും അന്യതയും കിട്ടുന്ന ആ സ്ഥലം എവിടെയാണ്? അതായിരുന്നു ലക്ഷ്യം. ദിവസവും രാത്രി തല ചായ്ക്കുമ്പോൾ സ്ത്രീ ചോദിക്കും, നാം എവിടേക്കാണ് പോകുന്നത്? അയാൾ പറയും, നമ്മെ കാത്തിരിക്കുന്നൊരു സ്ഥലമുണ്ട്. അത് എവിടെയോ ആണ്. അവിടെ എത്തും വരെ നാം യാത്ര തുടരും. ഒരു ദിവസം അവൾ പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലമില്ല. അത് നമ്മുടെ സ്വപ്നം മാത്രമായിരിക്കും. നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ പുരുഷൻ മന്ദഹസിച്ചു, അല്ല, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. നാം അവിടെ എത്തുക തന്നെ ചെയ്യും. ദിവസങ്ങളും ആഴ്ചകളും പിന്നെയും കടന്നുപോയി. ഒടുവിൽ ആ യാത്ര തുളുനാട്ടിലെത്തി. പല ഭാഷകളുടെ നാട്, കുന്നുകളും പുഴകളും ചാലുകളും നിറഞ്ഞ നാട്, വയലുകളിൽ നിന്ന് എപ്പോഴും വെളുത്ത കൊറ്റികൾ പറന്നു പോകുന്ന നാട്. മനസ്സ് തെളിഞ്ഞ് സ്ത്രീ പറഞ്ഞു, നമ്മുടെ സ്ഥലം എത്താറായി എന്ന് തോന്നുന്നു. അയാൾ തലകുലുക്കി. പിന്നെയും നന്നേ വെളിച്ചമുള്ള ദിവസങ്ങൾ. ഒരു നാൽക്കവലയിലെ അരയാൽത്തറയിലിരുന്ന് നടത്തക്ഷീണം തീർക്കും നേരം യാത്രക്കാർ തീരെ കുറഞ്ഞ പഴഞ്ചൻ ബസ് വന്ന് അവർക്ക് മുമ്പിൽ കിതച്ചു നിന്നു. ഷർട്ടിടാത്ത മൂന്നാലു പേർ മാറാപ്പുകളുമായി പതുക്കെ ഇറങ്ങി. ഒപ്പം ഇറങ്ങി നിന്ന് കണ്ടക്ടർ അവരോട് എന്തോ തമാശകൾ പറയുവാൻ തുടങ്ങി. പൊട്ടിച്ചിരിയോടെ അവരും എന്തോ പറയുന്നുണ്ട്. ഏതോ അന്യഭാഷയാണ്, ഒരക്ഷരം മനസ്സിലാകുന്നില്ല. കിളി താഴെയിറങ്ങി ബസ്സിനെ വലം വെച്ച് വന്നു. ആർക്കും ഒരു തിരക്കുമില്ല എന്ന് തോന്നി. കിളി സ്റ്റെപ്പിൽ കയറി നിന്ന് സ്ത്രീയെയും പുരുഷനെയും ക്ഷണിച്ചു. ബന്നി, സ്വർഗ സ്വർഗ. ഉള്ളിവിളിയുണ്ടായതുപോലെ പുരുഷൻ ചാടി എഴുന്നേറ്റു. സ്ത്രീയോട് പറഞ്ഞു, ഇത് സ്വർഗത്തിലേക്കുള്ള ബസ്സാണ്, അയാൾ നമ്മെ വിളിക്കുകയാണ്, ഇത് ഒരു നിമിത്തമാണ്. അവൾ പരിഭ്രമിച്ചു, ബസ്സിലോ? പുരുഷൻ അത് കേട്ടില്ല. അയാൾ ബസ്സിന് നേർക്ക് നടക്കാൻ തുടങ്ങിയിരുന്നു. തുണിസഞ്ചിയെടുത്ത് അവൾ പിന്നാലെ നടന്നു. പുരുഷൻ കയറാൻ തുടങ്ങിയിരുന്നു. സ്ത്രീ പറഞ്ഞു, പണമില്ല ഞങ്ങളുടെ കയ്യിൽ. കണ്ടക്ടർ ഇരുവരെയും സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, പൈസയൊന്നും വേണ്ടപ്പ, കയറിക്കോളി. ബസ് പതുക്കെ നീങ്ങിത്തുടങ്ങിയപ്പോൾ പുറം കാഴ്ചകളിൽ നിന്നും കണ്ണുപറിച്ച് സ്ത്രീ പുരുഷൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, നല്ല മനുഷ്യരാണ്, നല്ല നാടും. പുരുഷൻ തലകുലുക്കി. കുറച്ചു നേരം പിന്നിട്ടപ്പോൾ വീണ്ടും ഒരു നാൽക്കവല, കുറച്ച് കടകളും ഒരു ചെക്ക് പോസ്റ്റും. റോഡിൽ പച്ചനിറമുള്ള വലിയ ബോർഡ്, വെളുത്ത അക്ഷരങ്ങൾ, കന്നഡയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഓരോ വരികൾ. സ്ത്രീ വായിച്ചു, എൻ മഗജയിലേക്ക് സ്വാഗതം. നിറഞ്ഞ പച്ചപ്പിലൂടെ ഒരു മണിക്കൂർ നേരം ബസ് ഓടിക്കൊണ്ടിരുന്നു. കൂടെ കൂടെ കുന്നുകളും കാടുകളും തോടുകളും പ്രത്യക്ഷപ്പെട്ടു. കുത്തനെ ഒരു മലയിറക്കം കഴിഞ്ഞ് ബസ് സമനിരത്തിപ്പിൽ നിന്നപ്പോൾ കിളി വിളിച്ചു പറഞ്ഞു, സ്വർഗ ആയി സ്വർഗ ആയി. ഭവ്യതയോടെ കിളി ഇറങ്ങി നിന്നു. ഇരുവരും ശ്രദ്ധിച്ചിറങ്ങി. ബസ് നീങ്ങിയപ്പോൾ ചുറ്റും നോക്കിക്കൊണ്ട് സ്ത്രീ മന്ദഹസിച്ചു, നാം സ്വർഗത്തിലെത്തി.